നമസ്കാരം ശ്രീ ടിനി ടോം, എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
താങ്ക് യു.
എന്തായാലും ടിനി ടോമിന് പുതുവത്സര ആശംസകൾ. ഓസ്ട്രേലിയയിൽ ഇത്തവണത്തെ പുതുവത്സരം ഓസ്ട്രേലിയയിലായിരുന്നു. സിഡ്നി ഹാർബറിലുള്ള കരിമരുന്ന് പ്രയോഗം എല്ലാം കണ്ടു എന്ന് തോന്നുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ സിഡ്നിയിൽ ഒരു അനുഭവം, പ്രത്യേകിച്ചും പുതുവത്സര ആഘോഷങ്ങളൊക്കെ?
അല്ല, ഇത് നമ്മള് യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയിൽ തന്നെ എത്താൻ പറ്റുമെന്ന് സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് അറിയില്ലായിരുന്നു. ഒരു കോണ്ടിനെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വരാൻ പറ്റുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഉണ്ടാകാത്ത കാര്യമായിരുന്നു. പക്ഷെ അതിനും രണ്ടു ഇതിന്റെ മൂന്നാമത്തെ വിസിറ്റാണ്. പക്ഷെ ഈ വിസിറ്റ് ഈ ടൈം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ബിസി ആയിരിക്കേണ്ട ഒരു സമയമാണ് ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ. പക്ഷെ ഈ സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ട് യഥാർത്ഥത്തിൽ ഒരു വേൾഡ് വണ്ടേഴ്സിൽ പെടുന്നതാണ് സിഡ്നിയിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിന് സാക്ഷിയാവണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ആർബിച്ചിന്റെ താഴെ നിന്ന് തന്നെ അത് വീക്ഷിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്.
ഓസ്ട്രേലിയയിൽ ഇപ്പൊ മൂന്ന് വിസിറ്റ് ആയെന്ന് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ കാഴ്ചകളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് തന്നെയാണോ മറ്റു കാഴ്ചകളും ഓസ്ട്രേലിയയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ?
അല്ലെ, ഓസ്ട്രേലിയ ഇപ്പൊ ഉള്ളഗോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മലയാളി അസോസിയേഷൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട്, ഉള്ളഗോങ് മലയാളി അസോസിയേഷൻ. അതിന്റെ പ്രഥമ പരിപാടിയായിരുന്നു അത്. അതിനെ ആദ്യത്തെ സെലിബ്രിറ്റിയാണ്, ഉള്ളഗോങ്ങിൽ വരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആയി മാറാൻ സാധിച്ചൊരു സന്തോഷം. ഏറ്റവും വലിയ പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്കാൾ ഇപ്പോ ദുബായും കൂടുതലും മിഡിൽ ഈസ്റ്റിലാണ് നമ്മൾ പോണത്. പിന്നെ യു എസിലും എല്ലായിടത്തും പോവാറുണ്ട്. ഇവിടെ ഈ ഉള്ളഗോങ്ങിൽ ഒരു ഗ്രീനറിയും ബീച്ചസ് അത് ഒരുമിച്ച് വന്നിരിക്കുന്നതാണ് അത്ഭുതം. കാരണം മലകളോടൊപ്പം ഇങ്ങനെ കടലും ചേർന്ന് വന്നിരിക്കും. അപ്പൊ എനിക്ക് കൂടുതലും നേച്ചറിനോടാണ് ഇഷ്ടം. ഈ ഗ്രീനറി കാണുമ്പോ ഈ പെയിന്റിങ്സ് പോലത്തെ ഉള്ള ഇത് കാണാൻ എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരാൾ. അപ്പൊ അതുകൊണ്ട് ഓസ്ട്രേലിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്.
കുടുംബാംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു തോന്നുന്നു, മക്കളുടെ ശബ്ദം പുറകിൽ കേൾക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും ഹാപ്പിയാണോ?
എല്ലാവരും സന്തോഷം. കാരണം വൈഫിനും മോനും അവർക്കും വെക്കേഷൻ ആണ്. എനിക്കൊരു ബ്രേക്ക്. ഈ സമയത്ത് മഞ്ജുവാരും മോഹൻലാലും തമ്മിലുള്ള ഒരു പടം, രഞ്ജിത്തിന്റെ പടം നടക്കേണ്ട ഒരു സമയമായിരുന്നു. അത് കുറച്ചങ്ങ് മാറിപ്പോയതുകൊണ്ട് എനിക്ക് ഇത്രയും സമയം കിട്ടി ഫ്രീ ആയിട്ട്. ഞാനെപ്പോഴും രഞ്ജിത്തിന്റെ പടമുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് സമയം മാറ്റിയിടാറുണ്ട് ആർക്കും കൊടുക്കാതെ. അപ്പൊ ആ മാറ്റിയിട്ടത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേർത്തായി മാറിയതാണ്. എനിക്ക് മാത്രമല്ല കുടുംബത്തിനും ഇവിടെ എത്താൻ കഴിഞ്ഞ് ഇതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത്.
തീർച്ചയായും. എന്തായാലും ഇപ്പൊ രഞ്ജിത്തിന്റെ പടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് സിനിമ ടിനി ടോമിന്റെ സിനിമയിലേക്ക് തന്നെ ചോദിക്കുകയാണെങ്കിൽ, ടിനി ടോം ഒരു മിമിക്രി താരം എന്ന രീതിയിലാണല്ലോ സിനിമയിലേക്കും മറ്റും എത്തിയത്. പക്ഷേ മിമിക്രി താരങ്ങളുടെ കൂട്ടത്തിൽ കുറെ മസിൽ പിടിച്ച് തമാശ പറയുന്ന ആൾ, അല്ലെങ്കിൽ ഗൗരവമേറിയ തമാശ പറയുന്ന രീതിയിലുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഒരു പേര് ടിനി ടോമിനുണ്ട്. അത് മനഃപൂർവ്വം മസിൽ പിടിച്ച് പറയുന്നതാണോ?
അല്ല, എനിക്കിഷ്ടം ഈ ചിരിപ്പിക്കാൻ വേണ്ടി ചിരിപ്പിക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോഴൊരു നാച്ചുറൽ കോമഡിയായി. പിന്നെ എന്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കോമഡിയെ പറ്റിയൊരു ബോഡി ലാംഗ്വേജ് അല്ല. എന്റെ ഒരു ചെറിയ കൽപ്പവാടി എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ആയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് കണ്ടാൽ ഒരു വില്ലന്റെ കണ്ണാണ്, ഇതുകൊണ്ട് എങ്ങനെ തമാശ അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇരട്ടി റിസ്ക് ആണ് ഒരു കോമഡി ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇണങ്ങുന്ന രീതിയാണത്. ഞാൻ ഈ പഴത്തുള്ളിൽ തന്നെ വീഴുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫീൽഡിൽ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ, അല്ലെങ്കിൽ ഒരു ഹ്യൂമർ സൈഡിൽ ഞാൻ ഒരു ഗുരുവിനെ പോലെ കാണുന്നത് ശ്രീനിവാസനാണ്. അദ്ദേഹം ഇതുവരെ പറഞ്ഞാല് ഒരു തമാശ പോലും വൃത്തിയായിട്ട് ഇപ്പോ മ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. പഴയ സിനിമകളായാലും ഏത് സിനിമ എടുത്തു നോക്കി അദ്ദേഹം വൃത്തിയുടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പുള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ തമാശ പറയുന്നുണ്ടെങ്കിൽ തന്നെ ആ രീതിയിലായിരിക്കണം. അത് കുടുംബമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു സെക്സ് കോമഡി ആയിരിക്കരുതെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ അത് പ്രസന്റ് ചെയ്യേണ്ട രീതി, അത് തമാശയായതുകൊണ്ട് അയ്യോ ഞാൻ പറയുന്നത് തമാശയാണല്ലോ അതുകൊണ്ട് കുറച്ച് ശബ്ദം മാറ്റിയേക്കാം, അങ്ങനെയൊന്നുമല്ല. എന്റേതെന്താണ്, ഇപ്പൊ എന്നെ പോലുള്ള ഒത്തിരി പേരുണ്ട് അവര് തമാശ പറയുന്നവരുണ്ട്, അവർ അതിനുവേണ്ടി ശബ്ദം മാറ്റുകയോ രൂപം മാറ്റുകയോ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഞാനത് പ്രസന്റ് ചെയ്യുന്നു. മസിൽ പിടിച്ച് പറയുന്നത് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സംഭവമാണ് എന്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പക്ഷെ അത് വക്രിച്ച് കാണിക്കാതെ നാച്ചുറലായിട്ട് എന്നിൽ നിന്ന് എന്താ വരുന്നത്, ഞാൻ സാധാരണ പറയുന്ന രീതിയിൽ പറയുന്നുള്ളൂ.
വില്ലനായിട്ട് അല്ലെങ്കിൽ വില്ലനെ പറ്റിയ രൂപം എന്ന് പലരും പറഞ്ഞെങ്കിലും ചിലപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടില്ലേ നായകനാകാനും പറ്റിയ ഒരു ഗ്ലാമർ ഉണ്ടെന്ന്? അങ്ങനെ നായകനാകാൻ ഒന്ന് രണ്ട് സിനിമ, ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ?
ഒരു സിനിമ റിലീസായത് ഒരു സിനിമയാണ് അത്, ഹൗസ്ഫുൾ എന്നുള്ളത്. നാല് പടം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഈ വർഷം ഓരോന്നായിട്ട് റിലീസാവും. ഒന്ന് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ കനിഹയും ഞാനും പ്രതാപത്തിനുമാണ്. അതും ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് ഈ നായകനായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമില്ല. എനിക്ക് ക്യാരക്ടർ റോൾസ് ചെയ്തു. കാരണം നായകൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. അപ്പോ അത് നല്ലത് വരുമ്പോ ചെയ്യാം. പത്ത് എനിക്കൊന്ന് ഒരു വർഷം ചെയ്യാനുള്ള നായക റോള് ചെയ്യാനുള്ള എല്ലാ സ്ക്രിപ്റ്റും വന്നിരുന്നു. പക്ഷെ ഞാനത് ബുദ്ധിപൂർവം ഒഴിവാക്കിയത് കൊണ്ട് ഞാൻ മലയാള സിനിമയിൽ ഇനിയും ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. അതൊക്കെ ചെയ്തിരുന്ന ഒരു വർഷം കൊണ്ടാണ് ഉണ്ടായനെ.
അല്ല ടിനിട്ടോം, അതൊരു രസകരമായ കാര്യമാണല്ലോ, നായക വേഷങ്ങൾ ബുദ്ധിപൂർവ്വം ഒഴിവാക്കി എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാർ നായക വേഷത്തിന് വേണ്ടി എങ്ങനെയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
അല്ല ഇപ്പൊ നമ്മളൊരു നായകനായിട്ട് ചെയ്തെന്ന് വിചാരിച്ച് ബ്ലോക്ക് ബസ്റ്ററും ആവണ്ട, പക്ഷെ ഒരിക്കലും കണ്ടവര് പറയരുത് നീ എന്തിനാ ഇത് ചെയ്തെന്ന്. അങ്ങനെ ചോദിക്കേണ്ട ഒരു സ്ഥിതി വരുന്ന സ്ക്രിപ്റ്റുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് കാര്യമില്ല, എന്നിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്യുള്ളൂ. ഫസ്റ്റ് പടം ഹൗസ്ഫുൾ എന്ന് പറഞ്ഞൊരു പടമാണ്. അതിന് ഈ ഓസ്ട്രേലിയയിൽ നിന്ന് വരെ ഒരു കോള് വന്നു, അത് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. ഇത് ഞങ്ങളുടെ കഥയാണല്ലോ എന്ന് പറഞ്ഞു. അത് നാല് കുട്ടികളുണ്ടാവുന്നവരുടെ വാഡ്രോപ്ലിറ്റ്സ് എന്ന് പറയുന്നത് നാല് കുട്ടികളുണ്ടാവുന്നവരുടെ അവസ്ഥകൾ വെച്ചിട്ടുള്ളൊരു ഹ്യൂമറസ് ആയിട്ട് പോകുന്ന ഒരു കഥയാണ്. അന്ന് അതിന്റെ ഒരു ജീവന്റെ ഒരു ആത്മാർത്ഥമായ ജീവിതമുണ്ട്. അപ്പൊ അതുപോലെ ഒരു ചിത്രം ചെയ്ത് കഴിയുമ്പോൾ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ആയില്ലെങ്കിലും കാണുന്നവർ അത് നന്നായിരുന്നു, എന്തുകൊണ്ട് തിയേറ്ററിൽ ആയില്ല എന്നെങ്കിലും ചോദിക്കണം.
ഇതിലിപ്പോ ടിനിട്ടോം മിമിക്രി എന്ന് പറഞ്ഞ ഒരാളാണ്, ഇപ്പോഴത്തെ ഒരു സിനിമയിൽ പോലും മിമിക്രിക്കാരോട് ഒരു വല്ലാത്ത വിവേചനം ഇപ്പോഴും ഉണ്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
ഇപ്പോഴും ഏറ്റവും വലിയ വിവേചനം നടന്നത് സൂര്യകൃഷ്ണമൂർത്തി ഇതിനെ അംഗീകാരം നിന്ന് തന്നിരുന്നതാണ് സംഗീത നാടക അക്കാദമി. ഇപ്പൊ അദ്ദേഹം അതെടുത്ത് മാറ്റി. അത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതൊരു കലയായിട്ട് കലയായിട്ട് ഒരു ഉദാത്തമായ കല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇന്നും യൂണിവേഴ്സിറ്റിയിലും സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ ഒരു മത്സര ഇനമാണ് മിമിക്രി എന്ന് പറയുന്നത്. മിമിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിങ്ങിന്റെ ഒരു ഭാഗമാണ്, ഒബ്സർവേഷന്റെ ഭാഗമാണ്. ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന എല്ലാ താരങ്ങളും, ഒരു എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാൽ താരങ്ങളും മിമിക്രി എന്ന് വന്നിട്ടുള്ളവരാണ്, പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ്. ബോളിവുഡിലെ സിദ്ദിഖ് എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്യുന്ന സിനിമകൾ, അല്ലെങ്കിൽ പ്രിയദർശൻ ചെയ്യുന്ന സിനിമകളെല്ലാം ഇവിടെ മിമിക്രിക്കാരുണ്ടാക്കിയ തമാശകൾ എടുത്തിട്ട് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ അവിടെ എല്ലാം സൂപ്പർ ഹിറ്റാണ്. ഇവിടുത്തെ തമാശകൾ കോടികൾക്കാണ് അവിടെ വിറ്റഴിക്കുന്നത്. അപ്പോ എന്നിട്ടും ഇപ്പൊ ഉണ്ടായിരുന്ന അവാർഡ്, അതായത് രണ്ടു മൂന്ന് വർഷം കോട്ടൺ നസീർ പിഷാരടിക്കൊക്കെ അവാർഡ് കൊടുത്തിരുന്നു, അത് തിരിച്ചു മേടിക്കണമെന്ന് പറയുന്ന ക്രൂരമായ ഒരു കാര്യം കൂടി സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു എന്നുള്ളത്. ഒരിക്കലും കലയല്ല എന്ന് പറയുന്ന ഒരാൾക്കും ഒന്നിനെയും സാധ്യമല്ല, ഇതൊരു കലയല്ല. കാരണം ലോകത്തിൽ ഒത്തിരി കലകളുണ്ട്, എത്രയോ കലകളുണ്ട്. കഥകളിക്കാരനെ ഒരിക്കലും മിമിക്രിക്കാരനോട് പറയരുത് ഇത് കലയല്ല, അല്ലെങ്കിൽ മിമിക്രിക്കാർക്ക് അവകാശമില്ല മറ്റൊരു കലയെ ഇതൊരു കലാരൂപമല്ല എന്ന് പറയുന്നത്. അതിന് എന്തായാലും അതിന്റെ ഒരു പെയിൻ എടുക്കുന്നുണ്ട്, നമ്മൾ സ്ട്രെയിൻ എടുത്തിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അതിന് കിട്ടുന്ന ഒരു, ഇപ്പൊ ഞാൻ പോലെ ഈ ഓസ്ട്രേലിയയിലുള്ള കാരണം എന്ന് പറയുന്നത് ഈ കലയിൽ നിന്നും ഞാൻ ആർജിച്ച ആ ഒരു കഴിവ് തന്നെയാണ്.
പക്ഷെ അതേസമയം തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ പുതുതായി വരുന്ന പല മിമിക്രിക്കാരും കൂടുതൽ ഈ ചാനൽ ഷോകളും മറ്റും വരുമ്പോഴത്തേക്ക് അതിനുവേണ്ടി കൂടുതൽ തരംതാണ മിമിക്രിയിലേക്ക് പോവുകയും മിമിക്രിയുടെ ഒരു സ്റ്റാൻഡേർഡ് വല്ലാതെ കുറഞ്ഞു വരുന്നില്ല, സത്യമല്ലേ?
അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോ കഥകളി ഭരതനാട്യം എന്നൊക്കെ പറയുന്നത് അതെന്നുണ്ടായോ, അത് തന്നെയാണ് ഇപ്പോഴും പിന്തുടർന്നിട്ടിരിക്കുന്നത്. ഒരു മാറ്റങ്ങൾ അതിന് സംഭവിച്ചിട്ടില്ല. മാറ്റം വന്നു കഴിഞ്ഞാൽ ആ ഒരു കലാരൂപം കലാരൂപമല്ലാതായി മാറും. പിന്നെ ഫ്യൂഷൻ എന്ന് പറഞ്ഞവർ ചെയ്യാറുണ്ട്. മിമിക്രി ഓരോ സെക്കൻഡും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തെങ്കിൽ അതൊരു ആസ്വാദകരമാവുള്ളൂ. അപ്പോ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞാല് ഓരോ നിമിഷവും ഇന്ന് നാട്ടിൽ എന്താ ഉണ്ടാകുന്നത്, ലോകത്ത് എന്താ ഉണ്ടാകുന്നത്, അതിനെ വെച്ചത് സൃഷ്ടിക്കുകയാണ്. ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ പുതിയതായിട്ട് വരുമ്പോൾ ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാരുടെ കഴിവ് കുറവ് കൊണ്ട് തന്നെ ചിലപ്പോ തന്നെ വീണേക്കാം, എല്ലാം വിജയിക്കണമെന്നില്ല. പിന്നെ ചാനലുകൾ ഇതൊരു മുതലെടുത്ത് മാറ്റിയിരിക്കുകയാണ്. കാരണം റിയാലിറ്റി ഷോസ് നടത്തിയിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു എപ്പിസോഡ് പടച്ചു തട്ടിയിട്ട് സ്പോൺസർ ഒപ്പിച്ചിട്ട് വിടുക എന്നുള്ളത് ഇതാണ്. അപ്പോൾ ഇതില് കുരുതി കൊടുക്കപ്പെടുന്നത് മിമിക്രിക്കാരാണ്.
ടിനിട്ടോം ജഡ്ജി ആയിരുന്നല്ലോ കുറെ നാൾ.
അതെ, ഞാൻ ജഡ്ജായിരുന്നു. പക്ഷെ അത് വളരെ എന്നാല് ഈ പൊന്മുട്ടിടുന്ന താറാവിനെ കൊല്ലും എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അന്ന് അത് ആഴ്ചയിൽ രണ്ടെണ്ണമായിരുന്നു, ഡെയിലി ഒന്നുമല്ല, ആഴ്ചയിൽ ഒരെണ്ണോ ഒരു എപ്പിസോഡൊക്കെ ആയിരുന്നു വന്നിട്ടിരുന്നത്. അപ്പൊ ഇത് മാറിയിട്ട് ഈ വരുമാനം കണ്ടതോടുകൂടി, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കണ്ടതോടുകൂടി ഈ പാവപ്പെട്ട മിമിക്രിക്കാരെ എടുത്തിട്ട് തമാശകള്, നിങ്ങൾ നാളെ ഒരു പത്തെണ്ണം ഉണ്ടാക്കണേ, അല്ലെങ്കിൽ മറ്റൊന്നൊരു ഒരു ഈ ഓർഡർ കൊടുക്കുന്ന പോലെ, മസാലദോശ ഓർഡർ കൊടുക്കുന്ന പോലെ നാളെ ഒരു നാല് തമാശ വേണേ, മറ്റന്നാൾ നമുക്ക് വേണ്ടത് ഒരു 15 തമാശയാണ് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ്. അപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് അവര് സബ്ജക്ട് കിട്ടുന്നില്ല, അതിനുള്ള റോ മെറ്റീരിയൽ ഇല്ല. അപ്പൊ അവര് അവർക്കാണെങ്കിൽ വേറെ വഴിയില്ല, ജീവിതത്തിനുള്ളൊരു വലിയൊരു വാതായനം തുറന്നു കിട്ടിയിരിക്കുന്നതുകൊണ്ട് അവർ ആ ചാൻസ് മിസ്സാക്കാൻ, അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ചെയ്തു പോകുന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇത് കച്ചവടമാക്കി മാറ്റിയിരിക്കണം. അതായത് പൊന്മുട്ടിയുടെ താറാവിനെ ഇപ്പൊ യഥാർത്ഥത്തിൽ കൊന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം ഒരു ദിവസം ചാനലുകൾ, നാല് ചാനലില് 8 എപ്പിസോഡ്സ് വരിച്ചു വരുമ്പോ തന്നെ അറിയാം 16 സ്കിറ്റാണ് ഒരു ദിവസം ഒരാൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് സാധാരണ ബുദ്ധിയുള്ള മനുഷ്യരാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു കഷ്ടപ്പാടുണ്ട്. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒന്നും ഉണ്ടാക്കിയാൽ മതി, എന്റെ ടീമിന് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി, വേറൊരു ടീമിന് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അതിനൊരു ക്വാളിറ്റിയും എനിക്ക് ക്വാളിറ്റിയാണ് കൂടുന്നത്, ക്വാണ്ടിറ്റി കൂടിയിട്ട് കാര്യമില്ല.
ഗൌരവമേറിയ തമാശകളുമായി നമ്മളെ ചിരിപ്പിക്കുന്ന പ്രിയതാരം ടിനി ടോമുമായാണ് ഇതുവരെ സംസാരിച്ചത്. ഈ അഭിമുഖം പൂർണ്ണമായിട്ടില്ല. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെക്കുറിച്ചും മലയാള സിനിമാ രംഗത്തെക്കുറിച്ചുമെല്ലാം ടിനി ടോം കൂടുതൽ പറയുന്നുണ്ട്. ടിനി ടോമിന്റെ അഭിപ്രായത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നറിയാമോ?
ഇത് കേൾക്കുമ്പോൾ ലാലേട്ടന്റെ ഫാൻസിനെ പലരും വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് നമ്മുടെ ലാലേട്ടനെ കുറിച്ചൊന്നും പറയാത്തത്. എനിക്ക് പറയാൻ എന്ന് പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്തവരെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. എന്താ പറഞ്ഞാൽ ഒരു ഡയറക്ടറോടും ആർക്കു വേണ്ടിയും പുള്ളി റെക്കമെൻഡ് ചെയ്യാറില്ല. അത് തെറ്റല്ല, അവർ അവരെ കംഫർട്ടബിൾ ആക്കുന്നതാണ്. അതുപോലെ പുള്ളിയുടെ അടുത്തും ആർക്കും ക്യാൻവാസ് ചെയ്യാനും പറ്റില്ല. പുള്ളിനെ സൂപ്പർഡ് അങ്ങനെയുള്ളൊരു ആളല്ല മമ്മൂക്ക. അങ്ങനെയല്ല, ഇന്ന പടത്തിൽ ഇന്നാള് വെക്കുന്ന പറയും. അപ്പൊ അത് ഡയറക്ടറിനെ ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ടാവും. കാരണം എന്നെ റെക്കമെൻഡ് ചെയ്ത ആഷിക് അബുവിന്റെ ഫസ്റ്റ് ഡാഡി കുളു എന്ന് പറയുന്ന പടത്തില് മമ്മൂക്ക എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പ്രാഞ്ചിയേട്ടൻ ചെയ്യുന്നതിന് മുൻപാണ്.
ഈ അഭിപ്രായങ്ങൾ അടുത്ത വ്യാഴാഴ്ച അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിൽ കേൾക്കാം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആരാധകർ മറക്കാതെ കേൾക്കുക. ഇനി അഥവാ അടുത്ത വ്യാഴാഴ്ച മറന്നുപോകുമെന്നുണ്ടെങ്കിൽ SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്താൽ മതി. പരിപാടിക്ക് സമയമാകുമ്പോൾ അഭിമുഖത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാം.